പക്ഷെ കവനന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഈ കോൺട്രാക്ടിന്റെ ആ വ്യത്യാസം ഞാൻ പറയുന്നത്, കവനന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ബിബ്ലിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ദൈവിക ഉടമ്പടിയുടെ ഭാഗം പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം അങ്ങ് ചെയ്യുക, അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഉടമ്പടിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അവൻ നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്. അല്ലാതെ കൽപ്പനകളെ അനുസരിക്കുന്നത് കൊണ്ടല്ല ഉടമ്പടി ഉണ്ടാകുന്നത്. ഉടമ്പടി ഉള്ളത് കൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു. ഉടമ്പടി, ഞാനതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പരിച്ഛേദന വരുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അബ്രഹാമിന് അല്ല ആദ്യമായിട്ട്, അബ്രഹാമുമായിട്ടല്ല ദൈവം ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുമായിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പോൾ ഇവിടെയും കവനന്റാണ്. ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാമെന്നല്ല പറയുന്നത്, ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് ഈ കവനന്റിന്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ടോട്ടലി ഫ്രം ഗാഡ്സ് പാർട്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടല്ല, അവനാണ് അത് ചെയ്യുന്നത്. എന്നാൽ കവനന്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകളും നിയമങ്ങളും ഉണ്ട്. അത് ദൈവം കവനന്റിന് ശേഷം നമുക്ക് നൽകുന്നതാണ്. അല്ലാതെ നിയമം അനുസരിച്ചത് കൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയല്ല, ഉടമ്പടിയിൽ പ്രവേശിച്ചത് കൊണ്ട് നിയമം അനുസരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇവിടെ കർത്താവ് നോഹയോട് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. അപ്പോൾ ആ ഉടമ്പടിയുടെ ജനതയാണ് നമ്മൾ എന്നുള്ളത് ഓർക്കുവാനായിട്ട്, എപ്പോഴും ഓർക്കാനായിട്ട്, അതായത് ഞാനും ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ദൈവം എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് എപ്പോഴും ഓർക്കാൻ എൻ്റെ ശരീരത്തിൽ തന്നെ ഒരു അടയാളം ദൈവം നൽകിയിരിക്കുകയാണ്. മറക്കരുത്, എപ്പോഴും ഓർത്തോണം. എന്താണ്? ഞാൻ ഉടമ്പടിയുടെ ജനമാണെന്ന് ഓർക്കാൻ. അതുകൊണ്ടാണ് ഇത് അടയാളമായിരിക്കും എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ അടയാളം, അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്, പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ, അതിൻ്റെ 17-ാം ഉൽപ്പത്തി പുസ്തകത്തിലെ തന്നെ 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവിടെ നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ, എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമം ആയിരിക്കണം. ദേഹത്തിൽ, ശരീരത്തിൽ. കാര്യം ഈ ഉടമ്പടി ഒരിക്കലും മറക്കാതിരിക്കാൻ, രാപകൽ മറക്കാതിരിക്കാനായിട്ട് ഇത് ശരീരത്തിൽ തന്നിരിക്കുക. കാര്യം മറവിയുള്ളവരാ മനുഷ്യൻ. അതുകൊണ്ട് ദൈവം ചെയ്തതായ ഒരു കാര്യം. അപ്പോൾ ഒരു ആത്മീക യാഥാർത്ഥ്യം ഉറപ്പിക്കാൻ ഒരു ഭൗതിക അടയാളം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓക്കെ, പുതിയ നിയമത്തിലും ഇത് തന്നെയാണ്. ഉടമ്പടിയിലേക്ക്, യേശുവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. റോമാലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അതായത് പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ആന്തരിക, അതായത് ദർ ഈസ് എ ഫിസിക്കൽ റിയാലിറ്റി ആൻഡ് ദർ ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി. ആൻഡ് മെനി ടൈംസ് ഈ ഫിസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്, ശരീരത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ, ആ യാഥാർത്ഥ്യം, അത് യാഥാർത്ഥ്യമാണല്ലെന്നല്ല, പക്ഷെ ആ യാഥാർത്ഥ്യം ആത്മീക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ യേശുവിനോട് ചേരുന്നു, അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. ഇത് പ്രത്യക്ഷത്തിൽ നടക്കുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ ഓൾറെഡി ഇത് നടന്നു കഴിഞ്ഞതാണ്. പ്രത്യക്ഷത്തിലല്ല, സ്പിരിച്വൽ ലോകത്തിൽ, ആത്മിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഐ ഹാവ് ഓൾറെഡി യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത് ആൻഡ് ഐ എക്സ്പ്രസ് ഇറ്റ് ഔട്ട്സൈഡ് and I tell the world that I have entered into a covenant relationship with Jesus, and that is baptism. Yan logathodu vilichu parayana, you know, I'm not an ordinary person. I have entered into the covenant relationship with God, with Jesus. യേശുവുമായിട്ട് ഞാൻ ചേർന്നിരിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ചേർന്നിരിക്കുകയാണ്, അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്നുള്ളത് ലോകത്തോട് പറയാനുള്ള ഒരു ഔട്ട്വേർഡ് അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊലോസി ലേഖനത്തിലും ഇതിന് തുല്യമായിട്ടൊരു വാക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇത് സ്നാനമേൽക്കുമ്പോൾ പുറമേയുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് സ്നാനക്കുളത്തിൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നവരാരും ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല, കാരണം അതൊരു ഭൗതിക യാഥാർത്ഥ്യമല്ല പ്രത്യുത, അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അതിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന കാര്യം, അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള ചടങ്ങിന് അർത്ഥമില്ല എന്നാണ്. അകമേ ഉള്ളത് നടക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ട കാര്യം അതാണ്. പരിച്ഛേദനയെക്കുറിച്ച് പറയുമ്പോൾ അകമേ അല്ലെങ്കിൽ റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത്. അവിടെ പുറമേ യഹൂദനായവൻ യഹൂദൻ അല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ എത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിൻ്റെ ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. പോൾ പറയാണ്, അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ളത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് സ്നാനത്തിൻ്റെ കാര്യത്തിലും ശരിയാ. ഇതിപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നു, സ്നാനം വളരെ അനിവാര്യമാണ്. പക്ഷേ യേശുവിനോട് ചേരാത്ത ഒരുത്തൻ സ്നാനപ്പെട്ടിട്ടുന്ന കാര്യം, സ്നാനത്തിൽ എന്താണ് നടക്കുന്നത്? നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്ക്, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു. അപ്പോൾ അടക്കപ്പെടണമെങ്കിൽ അതിന് മുമ്പ് എന്തോ ചെയ്യണം? മരിക്കണം. അപ്പോൾ അവനോടുകൂടെ മരിക്കാത്തവനെ അടക്കി കഴിഞ്ഞാൽ എങ്ങനെ പറ്റുന്നത്? ചാകാത്തവനെ കുഴിച്ചിട്ട് പോലെ ഇരിക്കും. അങ്ങനെ ചാകാത്ത ഒത്തിരി പേരെ നമ്മളൊക്കെ ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ചാകാത്ത ഒത്തിരി പേരെ എന്തോ ചെയ്യുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ട്. ചാകാത്തവരെ കുഴിച്ചിടുന്ന പരിപാടിയല്ല ബാപ്റ്റിസം, അതിനല്ല സ്നാനം. അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർക്കാണ് സ്നാനം. അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അകമേ ഉള്ള കാര്യം നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള കാര്യം മാത്രം നടത്തിയത് കൊണ്ട് അർത്ഥമില്ല. വീണ്ടും ജനിക്കാത്ത ഒരുത്തനെ, ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്ത ഒരുവനെ സ്നാനപ്പെടുത്തിയിട്ട് അർത്ഥമില്ല. എന്നാൽ മരിച്ചാൽ കുഴിച്ചിട്ടോണം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല, ശവം വെച്ചുകൊണ്ട് ഇരിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോണം? കുഴിച്ചിട്ടോണം. അപ്പൊ സ്നാനം ആവശ്യമാണോ? ആണ്. ആർക്കാ സ്നാനം? മരിച്ചവർക്ക്. അപ്പോൾ മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷെ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്. രണ്ടും മനസ്സിലാക്കണം, പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷെ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? മരിച്ചില്ലെങ്കിൽ കുഴിച്ചിടാൻ പാടില്ല, എന്നാൽ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്.